നമസ്കാര സുഹൃത്തുക്കളെ, ഇന്ന് മാർച്ച് 31, പിന്നെ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. പല ആളുകളും റിട്ടയർ ചെയ്യുന്നൊരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പം റിട്ടയർ ചെയ്യുന്നവർക്കൊക്കെ ആശംസകൾ. പിന്നെ അപ്പം ഇന്നത്തേക്ക് കൊറോണയുടെ ലോക്ക്ഡൗൺ, രാജ്യമാകെ പ്രഖ്യാപിച്ചിട്ടുള്ള ലോക്ക്ഡൗൺ 8-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കൊറോണയെപ്പറ്റി പറയുകയാണെങ്കിൽ പലരും പറയുന്ന പോലെ, തമാശ പറയുന്നതാണ്, ചൈനീസ് വൈറസാണ് അത്രയധികം ഓടൂലാട് ഊപ്പിളിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഇത് വലിയ പ്രശ്നക്കാരൻ തന്നെയാണ്. അപ്പോൾ ലോക്ക്ഡൗണിനെ കൊണ്ട് സാമൂഹ്യ വ്യാപനം 100% ഇല്ലയെന്ന് പറയാൻ പറ്റുമെന്നുള്ള സംശയം ഉണ്ടെങ്കിലും അത് കുറക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് തന്നെയാണ് വഴിയെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അധിക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അങ്ങനെ പറയുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും ഇനി വരുന്ന ഒരു 10-11 ദിവസം കൂടി, പിന്നെ അല്ല 20-13 ദിവസം കൂടി നിങ്ങൾ പിന്നെ വീട്ടിൽ തന്നെ ചിലവഴിച്ചുകൊണ്ട് സാമൂഹ്യ വ്യാപനമൊക്കെ ഒഴിവാക്കാനുള്ള നിങ്ങൾ നമ്മുടെ വലിയ പ്രയത്നത്തിൽ പങ്കാളികളാകുക. സാമൂഹിക അകലം പാലിക്കുക, സ്റ്റേ അറ്റ് ഹോം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ നമ്മളൊരു വാർത്ത കണ്ടു. ഇന്നലെ കണ്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ, 2 വർഷം മുമ്പ് പ്രളയത്തിൽ, കേരളത്തിലെ ആദ്യത്തെ പ്രളയം, അതെന്ന് വെച്ചാൽ ഈയടുത്ത് ഈ നൂറ്റാണ്ടിലെ പ്രളയം, ഫസ്റ്റ് പ്രളയത്തിൽ കേരള സർക്കാർ പെൻഷൻ സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തതുപോലെ ഒരു കേരള സാലറി ചലഞ്ച്, പിന്നെ ഏകദേശം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം ഇത് എന്തുകൊണ്ട് പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഒരു സാമ്പത്തിക ഒരു ഞാനിപ്പോൾ അങ്ങനെ സാമ്പത്തിക ശാസ്ത്രമായിട്ട് BCOM അങ്ങനെ ഇത് പഠിച്ച ഒരാളെന്നല്ല ഞാൻ. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പം തന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള ബന്ധമൊക്കെ അങ്ങനെ ഒഴിവാക്കിയാണ്. പക്ഷെ എന്നാലും നമ്മളൊരു മനസ്സിലാക്കേണ്ട, ഒരു കോമൺ മാന് മനസ്സിലാക്കാൻ പറ്റുന്ന സാമ്പത്തിക ശാസ്ത്രം ഇതിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു എതിരഭിപ്രായം തോന്നുകയാണെങ്കിൽ, എൻ്റെ പോയിന്റ് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ശരിയായിരിക്കാം, നിങ്ങൾ ശരിയായിരിക്കാം, അത് ആ വിവരം എന്നെ ഒന്ന് അറിയിക്കണമെന്ന് പിന്നെ വിനയമായിട്ട് അഭ്യർത്ഥിക്കുന്നു. കാരണം അത് എനിക്ക് ഉണ്ടായിരിക്കുന്ന ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ സഹായകരമാകും. അതല്ല, എൻ്റെ പോയിന്റ്സ് വാലിഡ് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു പെൻഷൻകാരനെ ബന്ധപ്പെട്ടിട്ട്, ആശ്രയിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ബന്ധപ്പെട്ടിട്ട് ഒരു 10-15 ആളുകളെങ്കിലും ജീവിക്കുന്നുണ്ട്. ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ആരൊക്കെയാണ് അവർ? ഈ ചങ്ങായി മേടിക്കുന്ന പാലുകാരൻ, പച്ചക്കറിക്കാരൻ, പലവ്യഞ്ജനക്കാരൻ, കേബിളുകാരൻ, ആ വീട്ടിലെ കേബിൾ കൊടുക്കുന്ന കേബിളുകാരൻ, ഇപ്പോൾ DTH ഉണ്ട് എന്നാലും കേരള വിഷയം കേബിളുകാരൻ, ചിക്കൻ മേടിക്കുന്ന ചങ്ങായിയിലെ മീൻകാരൻ, ബേക്കറിക്കാരൻ, പിന്നെ കുറി, നാടൻ കുറി ഉണ്ടാവാം, KSFE ഉണ്ടാവാം, കുറി, ഡ്രസ്സ് പീടിയക്കാരൻ, ജ്യൂസ് കടക്കാരൻ, അല്ലെ വാഹന മെക്കാനിക്ക്, അല്ലെ വാഹനത്തിൻ്റെ ഷോപ്പ് ചങ്ങായി, ടൂറിസ്റ്റ്, ഇപ്പോൾ നമ്മൾ ചങ്ങായി പൈസ ഉണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാരെ എവിടെയും ഒരു ടൂർ പോകാൻ, ഡെയിലി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ചങ്ങായി, ഒരു ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകാരൻ, സിനിമക്കാരൻ, ബസ്സുകാരൻ, ട്രെയിനുകാരൻ, പിന്നെ കറണ്ട് വെള്ളം, അതൊക്കെ സർക്കാരിൻ്റെ തന്നെയാണ്, പക്ഷെ എന്നാലും അതൊക്കെ ഉള്ളത്, ഒരു പ്ലംബർ, പിന്നെ ഒരു മരുന്ന് മേടിക്കുന്ന മരുന്ന് ഷോപ്പുകാരൻ, ഒരു പ്ലാസ്റ്റിക് പിന്നെ ഒരു കടക്കാരൻ, അറ്റ്ലീസ്റ്റ് ഒരു 15 പേരെങ്കിലും ഈ ഒരു സർക്കാർ ജീവനക്കാരൻ്റെ, പിന്നെ പ്രത്യേകിച്ച് ഇപ്പം തിരുവനന്തപുരം പോലത്തെ ടൗണിലൊക്കെ ഇവൻ്റെ വരുമാനം കൊണ്ട് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഒരു 15 പേരെങ്കിലും ഈ ഇയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒരു പണം ധന ആഗമന മാർഗമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥനെ കാണുന്ന, അല്ലെ പെൻഷൻകാരനെ കാണുന്ന ഒരു 15 പേരും കൊണ്ട്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ 1 രൂപ കുറഞ്ഞാൽ അതിൻ്റെ ആ കുറവ് ഈ 15 പേരിലും കാണിക്കും, അല്ലേ? കാരണം അവൻ സിനിമ കാണാൻ പോകില്ല, അവൻ സിനിമ കാണാൻ പോകാണ്ടിരിക്കുമ്പോൾ സിനിമ തിയേറ്ററുകാരൻ്റെ വരുമാനത്തെ ബാധിക്കും, സിനിമ തിയേറ്ററുകാരൻ്റെ വരുമാനം ബാധിച്ചാൽ അവൻ പാല് മേടിക്കുന്നത് കുറക്കും, പാല് മേടിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ അവൻ ഡ്രസ്സ്, ആ പാലുകാരൻ അടുത്ത ഒരു ഡ്രസ്സ്, ഒരു ഓണത്തിന് അല്ലെ വിഷുവിനൊരു കോടി എടുക്കുന്നതിൻ്റെ അതിൻ്റെ പൈസ കുറക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ ജ്വല്ലറി ഷോപ്പുകാരൻ്റെ മീൻ മേടിക്കൽ കുറയും, മീൻ മേടിക്കലുകാരൻ്റെ കുറഞ്ഞു കഴിഞ്ഞാൽ ഓനെ കുറി വെക്കുന്നത് കുറയും. അതൊരു ബന്ധപ്പെട്ടൊരു ചെയിനായിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ചെയിനിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ, കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ധനികരായ പിന്നെ സ്വകാര്യ വ്യക്തികൾ ഒരുപാടുണ്ട്, അവരുടെ എക്സ്പെൻഡിച്ചറും കൂടി നോക്കിയിട്ടാണ് ഉള്ളത്. പക്ഷേ കേരളത്തിനെ പോലത്തെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ സർക്കാർ ജീവനക്കാരനുള്ള പങ്ക് വളരെ വലുതാണ്. കൂടാണ്ട് ഈ സമയത്ത് പ്രവാസികളും ഈ കൊറോണയിൽ കാര്യമായിട്ട് എന്താ പറയുക, അവരും ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ റെമിറ്റൻസ്, അവർ വിദേശത്തയക്കുന്ന പൈസയിൽ കുറവുണ്ടാവും, അവർ ടെൻഷനിലാണ്, അവർക്ക് ജോലി പോകുമെന്നുള്ള സംശയത്തിൽ തന്നെയാണുള്ളത്. തിരിച്ചു വരാൻ പലരും മടിക്കുന്നു, കാരണം ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള പേടിയിലാണ് അവരുള്ളത്. അപ്പം പ്രവാസികളുടെ അടുത്തുള്ള അല്ലെങ്കിൽ മറുനാടനായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള റെമിറ്റൻസ് കുറയുന്നതിനുള്ള പ്രതീക്ഷിക്കുന്ന ഈ സമയത്ത് സർക്കാർ ജീവനക്കാരൻ്റെ കയ്യിലും കൂടെ പൈസ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു ഉറുപ്പ്യ സർക്കാർ ജീവനക്കാരൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ശരിക്കും പറഞ്ഞാൽ ഒരു 60-70 പൈസ ചിലവാക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? പ്രത്യേകിച്ചും ഈ പിന്നെ ക്ലർക്ക് ലെവലിലുള്ള ആൾക്കാർ, ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, സൂപ്രണ്ട്, ആ ലെവലിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര എഫക്റ്റ് വരില്ലായിരിക്കാം. മുമ്പൊരു കൂടുതലും സേവിങ്സിലേക്ക് പോകുന്നുണ്ടാവുമായിരിക്കാം. പക്ഷേ കുറച്ചുകൂടി താഴെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് 10 വർഷമായിട്ടുള്ള ചങ്ങായിമാർക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ട്, വലിയൊരു എമൗണ്ടും എക്സ്പെൻഡിച്ചർ തന്നെയാണ് അല്ലേ, ചിലവ് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം കേന്ദ്ര ബജറ്റിൽ അല്ലെങ്കിൽ ഉത്തേജക പാക്കേജുകൾ പലരും പ്രഖ്യാപിച്ചു. എന്താ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? എന്താ ഇപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ പൈസ എത്തിക്കുക എന്ന് വെച്ചാൽ കഴിഞ്ഞ ബജറ്റിലൊക്കെ, കേന്ദ്ര ബജറ്റിലൊക്കെ എന്താ ഇൻകം ടാക്സ് കൂട്ടി എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടാത്ത പൈസ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ വരുമ്പം കൂടുതൽ ചിലവാക്കുകയും ആ ചിലവാകുന്ന പൈസ സമൂഹത്തിൽ മൊത്തം വ്യാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ബജറ്റിൽ കുറച്ചത്, കേന്ദ്ര ബജറ്റ് കുറച്ച്. മറ്റ് പല രാജ്യങ്ങളും ഇപ്പോൾ എക്കണോമിക് പാക്കേജ് പ്രഖ്യാപിക്കുന്നത് എന്തിനാ പാക്കേജ്? കാരണം സർക്കാരിൻ്റെ കൈവിൽ കൂടുതൽ പൈസ ഒന്നുമില്ലല്ലോ, ഉള്ള പൈസ പെട്ടെന്ന് ചിലവാക്കുന്നതാണ് പാക്കേജ് അല്ലേ. അതെന്തിനാണ് എന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് അത്രയും പൈസ നിങ്ങളുടെ കയ്യിലെത്തുള്ളൂ, ജനങ്ങളുടെ കയ്യിലെത്തുള്ളൂ. ജനങ്ങളുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ അത് സർക്കുലേറ്റ് ആവുള്ളൂ. അപ്പോഴേ ഒരു മാന്ദ്യം എന്നുള്ള ആളുകളുടെ ഒരു മാനസികമായിട്ടുള്ളൊരു മാന്ദ്യത്തിലേക്കും കൂടെ അതിൽ പോകുന്ന ഈ സമയത്ത്, ഇപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, ഈ സമയത്ത് എന്ത് ചെയ്യുന്നതിന് ആ പൈസ നിങ്ങൾ പിടിച്ചു പറിച്ചു കഴിഞ്ഞാൽ, ഒരു മാസം പൈസ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞാണ് ഇപ്പം സാധാരണക്കാർ പറയുന്നത്, ആ സർക്കാർ ജീവനക്കാരനല്ലേ, ഓനെന്താ 10,000-50,000 രൂപ ഇല്ലേ, ഓന് ലേശം പൈസ കൊടുത്തുവിട്ടാൽ എന്താ, നമ്മുടെ സർക്കാരല്ലേ, സർക്കാർ ഇത്രയും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന സാധാരണക്കാരൻ മനസ്സിലാക്കുക, നിങ്ങളുടെ സർക്കാർ ജീവനക്കാരൻ്റെ കൈമ കിട്ടുന്ന പൈസ തന്നെയാണ് ഒരു മുടിമുറിക്കുന്ന അങ്ങായിട്ട് വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഓന് ഒരു മാസം പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ AC മുടിമുറിക്കുന്ന സലൂൺ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, ഓൻ പഴയ ബാർബർ ബാലൻ്റെ അടുക്കെ തന്നെ പോവും. അത് മനസ്സിലാക്കുക. അത് ബാർബർ ബാലൻ മോശം എന്നല്ല പറയുന്നത്. അപ്പം ഇപ്പം ഈ പല ആളുകളും പറയുന്നുണ്ട് ഇപ്പം ഇൻകം ടാക്സ് തന്നെ ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. എന്തിന്? കുറച്ച് കാലത്തേക്ക് ഇൻകം ടാക്സ് അങ്ങ് ഒഴിവാക്കുക, കാരണം സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഇൻകം ടാക്സ് ഒഴിവാക്കിയാൽ അത്രയും ആൾക്കാർ ഇൻകം ടാക്സ് കൊടുക്കുന്ന പൈസ ചിലപ്പം മറ്റു കാര്യങ്ങൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ സാധാരണ ഈ പൊതു സമൂഹത്തിലേക്ക് ആ പൈസ ഇറങ്ങി വരും എന്നൊരു ഇതിൻ്റെ മുകളിലാണുള്ളത്. ഇപ്പം വിഷുവിന് ആണെങ്കിൽ വിഷു കൈന്ന് കിട്ടാൻ കൊടുക്കാൻ, ഇനി ആരെയും കൈ കൊണ്ടും കൊടുക്കുമോ? ലുബ്ധിച്ചിൽ കൊടുക്കാൻ പറ്റുള്ളൂ. വിഷു ഒരു കോടി എടുക്കാൻ പറ്റുമോ? അതൊക്കെ കുറയും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ഇത് പറഞ്ഞപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാരിൽ കൂടുതൽ ആൾക്കാരും പെട്ടെന്ന്, കാരണം ഇപ്പോൾ ഓൾറെഡി കൊറോണ എന്ന് വെച്ച് പേടിച്ചിട്ടുള്ളത്, കാരണം സർക്കാർ ജീവനക്കാരിൽ പിന്നെ കുറച്ച് ആൾക്കാർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പേടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു മാസം പൈസയും കൂടി പോകുമെന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി ഉണ്ടാകുക? അതാണ് ഇപ്പോഴത്തെ ഒരു സംഭവം. ഇപ്പോൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടിയാൽ, സർക്കാർ ജീവനക്കാരന് കൂടിയാൽ മാത്രമേ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുള്ളൂ, അല്ലേ അത് സാധാരണക്കാരനെ കൂടുതൽ ബാധിക്കുന്നതിനെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ കേരളത്തിൽ ഇപ്പം സാലറി ചലഞ്ചിനെ എതിർക്കുന്നവർ ഒരുപാടുണ്ടാവും. മുഖ്യമന്ത്രിയെ കുറച്ച് ബുദ്ധിമുട്ടട്ടെ, സർക്കാർ ബുദ്ധിമുട്ടട്ടെ, 20,000 കോടി എന്നൊക്കെ വെറുതെ അങ്ങ് തള്ളിവിട്ടല്ലേ ആ ഇടുന്ന പൈസ ഉണ്ടാക്കുക നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഈ സാലറി ചലഞ്ചിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അത് അവരുടെ കാര്യം. പക്ഷെ അതൊന്നുമല്ല, ഒരു എക്കണോമിക് ഇതൊരു സാമ്പത്തികപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ തന്നെ കൂടുതൽ സംശയമുണ്ട്, കാരണം കേരളത്തിൽ ശരി കൊറോണ ഇത്രയും ബാധിച്ചു, മഹാരാഷ്ട്രയിൽ ബാധിച്ചിട്ടില്ലേ, അല്ലെ ഇന്ത്യ മൊത്തം ഇല്ലേ, അവിടെയൊക്കെ നിങ്ങൾ ഒരു മാസത്തെ പൈസ എടുക്കുകയെന്ന് സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ. അല്ല ഇതിന് വേറെ ഞാൻ സർക്കാർ ജീവനക്കാരനായിട്ട് എനിക്ക് ശമ്പളത്തിൽ കിട്ടുന്ന ഞാൻ കയ്യൊന്നുമില്ലേ, അത് വിചാരിച്ചിട്ട് നിങ്ങളാരും ഇതാക്കാൻ നിൽക്കണ്ട. ഞാനൊരു പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഇപ്പം ഒരു മാസത്തെ ശമ്പളം മേടിക്കുന്നില്ല, അല്ലെ ഇന്ത്യ മൊത്തമുള്ള എല്ലാ തൊഴിലാളികൾക്കും ഒരു മാസത്തെ ശമ്പളം മേടിക്കുന്നുണ്ട്, എങ്ങനെ? ആ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഈ കൊടുക്കാണ്ട് നിങ്ങളുടെ പിരിവിന് വരുന്ന ചങ്ങായിമാർ, അല്ലെ ഇതിനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ക്യാൻവാസ് ചെയ്യാൻ വരുന്ന ചങ്ങായിമാർ, യൂണിയൻ നേതാക്കന്മാരോ ആരോ ആയിക്കോട്ടെ, അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കുക ഏത് ഇതിങ്ങനെയാണ് സംഭവം. നിങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നൊരു ഇതൊക്കെ പ്രശ്നം പറയുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ, ഒരു സൊല്യൂഷനും കൂടെ വേണ്ടേ? സൊല്യൂഷനായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ എവിടെന്നെങ്കിലും ജസ്റ്റ് കടോ എന്തോ പിടിച്ചിട്ട് എന്താ എനിക്കറിയില്ല ആക്കിയിട്ട് ഈ സർക്കാർ ജീവനക്കാരുടെ അടുക്ക് നല്ലാണ്ട് കടം എടുക്കലോ എന്തെങ്കിലും ചെയ്തിട്ട് ഈ ഒരു മാസം അല്ലെ ഒന്നോ രണ്ടോ മാസം അങ്ങ് തള്ളി നീക്കുക, സർക്കാർ ജീവനക്കാർക്ക് കാശ് കൊടുക്കുക, പൈസ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ശരി ഒരു ഒരാഴ്ച വേണേൽ കട്ട് ചെയ്യണ്ടെങ്കിൽ ഒരാഴ്ച കട്ട് ചെയ്തോ, ഇനി പോട്ടെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഏഹ് അല്ലാണ്ട് ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാന്ദ്യത്തിലേക്ക് തന്നെ, കാരണം പ്രളയം വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടാണ് ഒരുപാട് മേഖല, മലയോര മേഖലയൊക്കെ നന്നായിട്ട് പിന്നെ ഡൗൺ അടിച്ച്, പിന്നെ അത് കഴിഞ്ഞ് സി എ പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പിന്നെ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ട്, അത് കഴിഞ്ഞ് ഇതും കൂടി വന്നു കഴിഞ്ഞാൽ പല ആളുകൾക്കും വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ പിന്നെ കൊടുക്കുന്ന ആൾക്കാരിപ്പം മാത്രമല്ല കേരള ഗവൺമെൻറ്റിന് ഇത് വലിയ നഷ്ടമായിരിക്കും ഇലക്ഷന് വരാൻ പോകുന്നത്, കാരണം ഇനി രണ്ട് ഇലക്ഷനാണ് ഒരു ഒരു വർഷത്തെ സമയത്തിനുള്ളിൽ വരാൻ പോകുന്നത്, പഞ്ചായത്തും മറ്റേതും. അപ്പം നമ്മളിപ്പോൾ കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ കണ്ണൂരിലൊക്കെ എന്ന് വെച്ചാൽ ഈ നേരവാ നേരപ്പോ പരിപാടിയാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പം പൊളിറ്റിക്സും ഒക്കെ ആണെങ്കിൽ നേരവാ നേരപ്പോ പരിപാടി എന്ന് വെച്ചാൽ വോട്ട് ചോദിക്കുന്നു അപ്പോൾ തരുമെങ്കിൽ ആ ഞാൻ തരാം, ഇല്ലെങ്കിൽ തരൂല, അപ്പോൾ പരിപാടിയാണ്. അപ്പോൾ ആൾക്കാരെ കണ്ട് കൈ പിടിക്കുമ്പോൾ തന്നെ അറിയാം അവർ ചിരി മാത്രമേ ഉള്ളൂ എങ്കിൽ ശരിയാണ് ഇത് അപ്പുറത്തെ പാർട്ടിക്കാരൻ്റെയാണ്, ഏത് കിട്ടില്ല അത്. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി ഇപ്പോഴത്തെ കണ്ണൂരിലെ വോട്ടർമാർ മഹാ എന്താ പറയുക ചതുർ എന്ന് വെച്ചാൽ സാമ്പത്തിയുള്ളവരാണ്, അവർ വളരെ ആവേശത്തിൽ പറയും ഞാൻ തരാം, ഓ എല്ലാം ഓക്കെ എല്ലാം ഓക്കെ എന്ന് പറയും, പോയിട്ട് മാറ്റി കുത്തുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രതിഭാസം. അപ്പം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ രണ്ട് ഇലക്ഷൻ വരുന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഡൽഹിയിലൊക്കെ കാണുന്നില്ല, എന്താ ജനങ്ങൾക്കെല്ലാം ഫ്രീ 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 കൊടുത്തിട്ടാണ് ആൾക്കാർ ജയിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നിങ്ങളുടെ ജനങ്ങളുടെ ഇന്ന് പിടിച്ചു വലിച്ചിട്ട് ഒരു ഗവൺമെൻറ്റിന് ജയിക്കാൻ പറ്റുമോ? അതിന് പിടിച്ചാൽ തന്നെ പിടിച്ചു വലിക്കുമ്പോൾ തന്നെ ആൾക്കാർ ചിരിച്ചുകൊണ്ട് തരുന്നവന്മാർ അതൊക്കെ സന്തോഷത്തിനായിരിക്കും തരില്ല, സന്തോഷത്തിലായിരിക്കില്ല അവർ തരുന്നുണ്ടാകുക. അതാണ് ഇപ്പോഴത്തെ ഒരു സംഭവം. അപ്പം നിങ്ങൾ ദയവായിട്ട് കൊടുക്കരുത്, കൊടുക്കാന്നുള്ളതിന് പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ കുറച്ച് പിന്നെ എന്താ പറയുക സാധാരണ ആളുകളിൽ നിന്ന് വലിയ എതിർപ്പ് ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് തനി ആ തീരുമാനം മാറ്റിക്കോളും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ മറ്റേ അവസാനമായിട്ട് ഞാൻ ഇത് പറയാമെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ നിവിൻ പോളിൻ്റെ ഒരു സിനിമയിൽ മൂപ്പർ പറയുന്നൊരു സിനിമ ഉണ്ട്, ഈ കഴിവില്ലാത്തവരെ പിടിച്ചിട്ട് ഏത് ഒമ്പത് ഒരു കഴിവും ഇല്ലാത്തവരെ പിടിച്ച് പ്രോത്സാഹനം കൊടുത്ത് കൊടുത്ത് അമിത പ്രോത്സാഹനം കൊടുത്ത് അനാവശ്യ പ്രോത്സാഹനം കൊടുത്ത് ഓനെ കുഴിയിൽ ചാടിക്കുന്ന പോലെ ഈ അജു വർഗീസിലെ പോലത്തെ കുറേ ചങ്ങായിമാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചങ്ങായിയായിട്ട് നിങ്ങൾ മാറരുത്, അതിന് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കരുത്. കാരണം ഇത്രയും പറഞ്ഞ ഈ എക്കണോമി ഇല്ലാവുന്ന ഈ കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് മാറി നിൽക്കുക. ഏത് ആ ഒരു പരിപാടിക്ക് പറ്റില്ല എന്ന് പറയുക, പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് വേറെ എന്തെങ്കിലും പണി നോക്കിക്കോളും. ഗവൺമെൻറ് എന്താ ഇപ്പം കേരള ഗവൺമെൻറ്റില്ലേ, ഇന്ത്യ ഗവൺമെൻറ്റില്ലേ, എന്തെല്ലാം ഉണ്ട്? അപ്പം ശരി എന്നാൽ ഓക്കെ. അപ്പം നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് എതിരായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ വെൽക്കം ടു അത്തരം പോയിന്റ്സ് വെൽക്കം ചെയ്യുന്നു. ഓക്കെ, നന്ദി.